പഴയ നിയമത്തിലെ പല കാര്യങ്ങളും സത്യമാണോ എന്ന് സംശയമുണ്ടായി. അങ്ങനെ വന്നപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ ആ കാലയളവിൽ മറ്റ് ചില ഗ്രന്ഥങ്ങൾ പുറത്തു വന്നു, ചില പഠനങ്ങൾ പുറത്തു വന്നു. പ്രിൻസിപ്പിൾ ഓഫ് ജിയോളജി, ഇന്നത്തെ പഠന ഗ്രന്ഥങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ഓഫ് ജിയോളജി, അതായത് ഭൂമിയുടെ പാറകളും മറ്റും പരിശോധിച്ച് ഭൂമിക്ക് എത്ര വർഷം പഴക്കമുണ്ടെന്നും ഇങ്ങനെയുള്ള പഠനങ്ങൾ ആരംഭിച്ചൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ആ പഠനങ്ങൾ, ഭൂമി ഇത്രയോ കോടി വർഷങ്ങളുണ്ടെന്നും മനുഷ്യന്റെ ഉൽപ്പത്തിക്ക് ഇത്ര വർഷമായെന്നൊക്കെയുള്ള പഠനങ്ങൾ യൂറോപ്പിൽ പടർന്നു പിടിച്ച സന്ദർഭത്തിലാണ് ഒറിജിൻ ഓഫ് സ്പീസീസ് എന്ന് പറയുന്ന ചാൾസ് ഡാർവിൻ്റെ ഗ്രന്ഥവും പുറത്തു വരുന്നത്. അതുകൂടെ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അന്ന് യൂറോപ്പിലുള്ള കോളേജുകളിലും സ്കൂളുകളിലും നിരീശ്വരത്വം ഒരു ഫാഷൻ പോലെ പടർന്നു പിടിച്ചപ്പോൾ അതൊക്കെ ശാസ്ത്രീയമായി നിരീശ്വരത്വം ദൈവമില്ലായ്മയും മറ്റും തെളിയിക്കുവാനായിട്ട് അവർക്ക് കഴിയുന്ന ഒരു വിധത്തിലേക്ക് ചരിത്രം മുന്നോട്ട് നീങ്ങി. ഈ വിധത്തിൽ യൂറോപ്പിൽ നവോത്ഥാനം സംഭവിച്ച സ്ഥലങ്ങളിൽ ദൈവമില്ലെന്നുപോലുമുള്ള വിശ്വാസത്തിന് വേണ്ടി സ്കൂളുകളിലും കോളേജുകളിലും ഇത് പടർന്നു പിടിച്ച് അതിനുവേണ്ട തെളിവുകളും മറ്റും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ വീണ്ടും ദൈവസഭയ്ക്കുള്ളിൽ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടു. ആ ഉണർവ് നമ്മളിപ്പോൾ വായിക്കുന്ന ഈ ഫിലദൽഫിയ സഭയുള്ള ബന്ധത്തിൽ ഉണർവിന് കാര്യമായി. നിരീശ്വരത്വം കൊടികുത്തിവാണ, ഭയങ്കരമായ ദൈവസന്നിധിയിൽ നിന്ന് മനുഷ്യൻ തെറ്റി ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കാലയളവിൽ അന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ വാദം ഉണ്ടായി. ഫിലദൽഫിയ കാലയളവിൽ വീണ്ടും ഒരു നവോത്ഥാനം യൂറോപ്പിൻ്റെ പ്രദേശത്ത് പൊട്ടിപ്പുറപ്പെടുവാൻ ദൈവം അനുവദിച്ചു. ആ കാലയളവിനെ കുറിച്ചാണ് നമ്മൾ അടുത്തായിട്ട് വായിക്കുന്നത്. നമുക്ക് ആ വാക്യങ്ങളും ഒന്ന് വായിച്ചു നോക്കാം. ഫിലദൽഫിയ കാലയളവിനെ കുറിച്ചുള്ള വാക്ക് ഏഴാം വാക്യം തുടങ്ങി, മൂന്നാം അധ്യായത്തിന്റെ ഏഴ് തൊട്ട്. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അല്ലി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളമായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചെന്ന് അറിയുവാനും സംഗതി വരുത്തും. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചോളുക. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരുശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഏഴ് ദൂതുകളിൽ മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ ഒരു ദൂതാണ് ഫിലദൽഫിയ ദൂത്. ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ ചിന്തിച്ചു, അവിശ്വസ്തതയും നിരീശ്വരത്വവും കടർന്നു വന്ന യൂറോപ്പിൻ്റെ ചരിത്രം. ആ കാലഘട്ടങ്ങളിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രവചനാത്മാവിൽ പറഞ്ഞിരിക്കുന്ന പോലെ നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചില്ല എന്ന് പറയത്തക്കവണ്ണം ഇവാഞ്ചലിസ്റ്റിക് ട്രൂത്തും എക്ലിയാസിസ്റ്റിക് ട്രൂത്തും, അതായത് സഭാസത്യങ്ങളും സുവിശേഷ സത്യങ്ങളും എസ്കറ്റോളജിക്കൽ ട്രൂത്തും പ്രവചനപരമായ സത്യങ്ങളും ദൈവസഭയ്ക്ക് മടക്കി കൊണ്ടുവന്ന ഒരു കാലഘട്ടമായിരുന്നു ഇതെന്നും, മാത്രമല്ല ആ കാലയളവിൽ കർത്താവായ യേശു ക്രിസ്തുവരോട് പറയുന്നു, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു തന്നു, അതാർക്കും അടച്ചുകൂടാ എന്ന് പറയുമ്പോൾ ഭയങ്കരമായൊരു മിസ്റ്ററി മൂവ്മെന്റിന്റെ കാലഘട്ടത്തെയും യേശു ക്രിസ്തു അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. നോക്കിയായ ഏഴാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എന്നുള്ളത് അവരോട് പറയുന്നുണ്ട്. എങ്കിലും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ എന്ന് പറഞ്ഞിട്ട് കർത്താവ് താഴോട്ട് വരുമ്പോൾ എട്ടാം വാക്യം, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതില് തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, ശരിയാണ്, നിന്റെ മുന്നിൽ ഞാൻ ഒരു വാതിൽ തുറന്നു വെച്ചു, ഞാനാണ് വാതിൽ തുറക്കുന്നതും ഞാനാണ് വാതിൽ അടയ്ക്കുന്നതും. അടഞ്ഞ വാതിലും തുറന്ന വാതിലും സുവിശേഷത്തോടുള്ള ബന്ധത്തിലാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി വചനത്തിൽ കൂടെ പഠിക്കുവാനും മനസ്സിലാക്കാനും കഴിയുന്നതാണ്, നാം പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഫിലദൽഫിയ എന്ന വാക്കിനർത്ഥം തന്നെ ലെറ്റ് ബ്രദർലി ലവ് കണ്ടിന്യൂ, സഹോദര സ്നേഹം നിലനിൽക്കട്ടെ എന്നാണ്. ദൈവ സഭയുടെ ഉപദേശത്തിലേക്ക് സഭ മടങ്ങി വന്നപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലേക്ക് സഭയ്ക്ക് മടങ്ങി വരുവാൻ സാധിച്ചു. ലെറ്റ് ബ്രദർലി ലവ് കണ്ടിന്യൂ, സഹോദര സ്നേഹം നിലനിൽക്കട്ടെ. അത് വീണ്ടും ജനത്തിന്റെ ഫലമാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നുകൊണ്ടാണ് ദൈവത്തിന്റെ സ്നേഹം. റോമർ 5:5 തോന്നുന്നു വായിക്കുന്നു, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്. ആ സ്നേഹമാണ് സഹോദര സ്നേഹത്തിലേക്ക് വരുത്തിയത്. അത് നിലനിൽക്കട്ടെ എന്ന് കർത്താവ് പറയുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഓർത്ത പോലെ മിഷണറി മൂവ്മെന്റ് നോക്കിയേ, വാതിലടക്കിയ തുറക്ക. 1 കൊരിന്ത്യർ 16:9 പൗലോസ് തന്റെ സുവിശേഷ ഘോഷണത്തോടുള്ള ബന്ധത്തിൽ പറയുന്നു, 1 കൊരിന്ത്യർ 16:9, എനിക്ക് വലുതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്, രാത്രിയും പകലും ഒരുപോലെ സുവിശേഷത്തിന് വേണ്ടി പോരാടിക്കൊണ്ട് പൗലോസ് അധ്വാനിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, എനിക്ക് വലുതും സഫലവുമായൊരു വാതിൽ തുറന്നു തന്നു. 2 കൊരിന്ത്യർ 2:12 സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറേ എനിക്കൊരു വാതിൽ തുറന്നു കിട്ടി. അപ്പോസ്തലപ്രവൃത്തി 14:27 അന്ത്യോക്യയിലേക്ക് പൗലോസ് മടങ്ങി വരികയാണ്. ദൈവം ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തു. വിശ്വാസത്തിന്റെ വാതിൽ, സുവിശേഷം അറിയിപ്പാൻ ഒരു വാതിൽ, വലുതും സഫലവുമായ ഒരു വാതിൽ. ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. മിഷണറി മൂവ്മെന്റിനുള്ള ബന്ധത്തിലാണ്. എന്നാൽ ഈ മിഷണറി മൂവ്മെന്റിന് ആരാണ് വാസ്തവത്തിൽ വാതിൽ തുറന്നു കൊടുത്തത്? യേശുക്രിസ്തുവാണ്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു വാതിൽ തുറന്നു കൊടുത്തത്? കർത്താവിനോടുള്ള വിശ്വസ്തതയും കർത്താവിന്റെ വചനത്തോടുള്ള വിശ്വസ്തതയും അവർ പാലിച്ചപ്പോൾ അല്പം ശക്തിയുള്ള ജനത്തെ കൊണ്ട് വലിയവ ചെയ്യുവാൻ കർത്താവിന് പ്രസാദം തോന്നി. നമ്മൾ ഓർത്തു ഫ്രഞ്ച് യൂറോപ്പിലെ ആ പശ്ചാത്തലം നമ്മൾ ഓർത്തു, പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ പരാജയവും ആ നിരീശ്വരത്വവും മറ്റും കൊടികൊണ്ട് ആ കാലയളവിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തമായ വ്യാപാരമുണ്ടായി. ഇവാഞ്ചലിക്കൽ സുവിശേഷ സത്യങ്ങൾ യൂറോപ്പിൽ വീണ്ടും ആടിപ്പളരുവാൻ, അഗ്നി പോലെ ജ്വലിക്കുവാനായിട്ട് ഇടയാക്കി തീർത്തു. ഇംഗ്ലീഷ് സംസാരിക്കുന്ന പ്രതലങ്ങളിൽ വലിയ ഒരു ഉണർവുണ്ടായി. ജോർജ് വൈറ്റ്ഫീൽഡ്, ജോൺ വെസ്ലി മുതലായ ദൈവദാസന്മാർ 1730 to 1800 വരെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ജോർജ് വൈറ്റ്ഫീൽഡ്, ജോൺ വെസ്ലി മുതലായ ദൈവദാസന്മാർ യൂറോപ്പിന്റെ പ്രദേശങ്ങളിൽ അതിശക്തമായി ഇംഗ്ലീഷ് സംസാരിക്കുന്നിടത്ത് പ്രസംഗിക്കാൻ തുടങ്ങി. അതിനെ തുടർന്ന് വീണ്ടും ഒരു ഉണർവുണ്ടായി, സെക്കൻഡ് അവേക്കനിങ്. ഈ സെക്കൻഡ് അവേക്കനിങ് 19-ാം നൂറ്റാണ്ടിലോടുള്ള ബന്ധത്തിൽ സംഭവിച്ചു. ഡി എൽ മൂഡി, സി എച്ച് പർജൻ മുതലായ ദൈവദാസന്മാർ 1837 തുടങ്ങി ഒക്കെയുള്ള കാലഘട്ടങ്ങളിൽ അവരെഴുന്നേറ്റു. ഇവരെഴുന്നേറ്റപ്പോഴാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മിഷണറി മൂവ്മെന്റ് സംഭവിച്ചത്. അപ്പോസ്തലന്മാരുടെ കാലഘട്ടങ്ങളിൽ സംഭവിച്ച മിഷണറി മൂവ്മെന്റ് പോലെ തന്നെ ലോകത്തിലാകമാനം മിഷണറിമാർ യൂറോപ്പിൽ നിന്ന് യാത്ര തിരിക്കുവാൻ തുടങ്ങി. നമുക്കറിയാം ഇന്ത്യയിൽ വന്നു വില്യം കേറി. 1766 to 1834 ഇടയ്ക്ക് ഇന്ത്യയിൽ വില്യം കേറി എന്ന് പറയുന്ന ദേവദാസൻ കൽക്കട്ടയിൽ വന്ന് സരഹമ്മർ യൂണിവേഴ്സിറ്റി ഒക്കെ സ്ഥാപിച്ച് എത്രയോ ഭാഷയിലേക്ക് വേദപുസ്തകം വിവർത്തനം ചെയ്ത ഒരു ദൈവദാസനാണ് ഇന്ത്യയിൽ വന്ന മിഷണറിയായിരുന്നു വില്യം കേറി. ഹഡ്സൺ ടെയ്ലർ എന്ന് പറയുന്ന ദൈവദാസൻ 1832 to 1905 ഇടയ്ക്ക് ചൈനയിൽ ഇൻലാൻഡ് മിഷൻ എന്ന് പറഞ്ഞ ചൈനയിലേക്ക് ഹഡ്സൺ ടെയ്ലർ കടന്നുപോയി. ഡേവിഡ് ലിവിൻസ്റ്റൺ 1813 to 1873 ഇടയ്ക്ക് അദ്ദേഹം ആഫ്രിക്കയിലേക്ക് കടന്നുപോയി, ഡേവിഡ് ലിവിൻസ്റ്റൺ. ആ കാലഘട്ടങ്ങളിൽ തന്നെ 1858 മുതലായ വർഷങ്ങളിൽ എഫ് എസ് അർണോട്ട് എന്ന് പറയുന്ന ആള് ആഫ്രിക്കയിലേക്ക് കടന്നുപോയി. നമ്മൾ നോക്കിയേ ഇന്ത്യയിലോട്ടും ചൈനയിലോട്ടും ആഫ്രിക്കയിലോട്ടും ഈ പ്രധാനപ്പെട്ട മിഷണറിമാർ പോയപ്പോൾ അവരോടൊത്ത് ധാരാളം മിഷണറിമാർ ഇന്ത്യയിലും ചൈനയിലും ആഫ്രിക്കയുടെ പ്രദേശങ്ങളിലും സുവിശേഷവുമായി കടന്നു പോകാൻ തുടങ്ങി. അവർ കടന്നു പോകുക മാത്രമല്ല, അവർ ദൈവത്തിന്റെ വചനങ്ങളെ യഥാർത്ഥമായി പ്രസംഗിപ്പാനും പഠിപ്പിക്കുവാനും തുടങ്ങി. അപ്പോസ്തലന്മാരുടെ കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ട ഉപദേശങ്ങൾ മടക്കിക്കൊണ്ടുവരാൻ തുടങ്ങി. ദൈവ വചനത്തിന് ആസ്പദമായി സഭകൾ സ്വതന്ത്രമായി കൂടി വരുവാൻ തുടങ്ങി. സ്വതന്ത്രമുള്ള, പരമാധികാരമുള്ള, കർത്താവിനോട് മാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന സഭകൾ ഉടലെടുക്കുവാൻ തുടങ്ങി. പ്രഗത്ഭന്മാരായ ദൈവദാസന്മാർ ജയൻ ഡാർബി, ജോർജ് മുള്ളർ, വില്യം കെല്ലി മുതലായ ദൈവദാസന്മാരെ ഈ സത്യങ്ങൾ പഠിപ്പിക്കുവാൻ ദൈവം എഴുന്നേൽപ്പിച്ചു. വാസ്തവത്തിൽ അവരുടെ ഉപദേശമാണ് ബ്രദറൻ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ മറ്റുള്ളവർ വിളിച്ചതാണ് യൂറോപ്പിലും യൂറോപ്പിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ആ പ്രസ്ഥാനം പടർന്നു പോകുവാനായിട്ട് ഇടയാക്കി തീർത്തു. അതെല്ലാം ഉണ്ടായത് വചനത്തിലേക്ക് അവർ മടങ്ങി വന്നതാണ്. ഒരു ദൈവദാസൻ പറഞ്ഞ പോലെ വാളുകൊണ്ടോ ശക്തി കൊണ്ടോ പരത്തിയതോ ഉണ്ടായതോ അല്ല ബ്രദറൻ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഹരിവദാസൻ ചൂണ്ടിക്കാണിച്ചു, ഇറ്റ് ഹാസ് ഹാപ്പൻഡ് ബിക്കോസ് ഓഫ് ദ പ്രീച്ചിങ് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷ പ്രസംഗം മൂലമാണ്, ദൈവദാസന്മാരുടെ പ്രസംഗമാണ് അങ്ങനെയുള്ള പ്രസ്ഥാനം ലോകത്തിൽ ഉടലെടുക്കുവാനിടയായി. അവർക്ക് പരമാധികാരമായിട്ടുള്ളത് യേശുക്രിസ്തുവും ദൈവജനവും മാത്രമായി, വേറെ ഒന്നുമില്ല. സഭകൾ സ്വതന്ത്രമായി സുവിശേഷം പ്രചരിപ്പിക്കുക. നമ്മൾ ഓർത്തതുപോലെ സഭകൾ നിലവിളക്കുകളായി മാത്രം നിന്നുകൊണ്ട് അവരുടെ ചുറ്റുപാടുമുള്ളിടത്ത് വെളിച്ചം പകർത്തുവാൻ അവർ സന്നദ്ധരായി മാറി. അതാണ് ലോകത്തിൽ പടർന്നു പിടിച്ച ബ്രദറൻ പ്രസ്ഥാനം. ഇന്ന് ബ്രദറൻ പ്രസ്ഥാനത്തെ അധികം ആളുകൾ അത്രത്തോളം അറിയുന്നില്ല. പക്ഷെ ഇത് പറയുമ്പോൾ ഹെൻറി ഐൻസൈഡ് പറഞ്ഞ വാക്കുകൾ ഞാൻ പലപ്പോഴും ഓർക്കാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. ബ്രദറൻ സമൂഹത്തെ അറിഞ്ഞോ അറിഞ്ഞില്ലയോ എന്നതിനേക്കാൾ ദൈവത്തെ അറിയുന്ന സകലരും ബ്രദറൻ സമൂഹത്തിൽ നിന്ന് നേരിട്ടോ പരോക്ഷമായോ ആത്മീയ സഹായം ലഭിച്ചിട്ടുള്ളവരാണെന്നുള്ളതാണ് വാസ്തവം. എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിഞ്ഞിട്ടുള്ള, ദൈവത്തെ അറിയുന്ന ഇന്നേത് സമൂഹം, പെന്തക്കോസ്റ്റ് ആയിക്കൊള്ളട്ടെ, ബാപ്റ്റിസ്റ്റ് ആയിക്കൊള്ളട്ടെ, ഏത് സമൂഹം എടുത്താലും അവർ ഉപദേശങ്ങളോടുള്ള ബന്ധത്തിൽ, ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ഈ ചെറിയ സമൂഹത്തോട് കടമ്പെട്ട് നിൽക്കുന്നവരാണ്. അതിന് ചരിത്രം സാക്ഷ്യം പറയുന്നു, ഇന്നും ചരിത്രം അതിന് സാക്ഷിക്കുന്നു. തലവരെ സംബന്ധിച്ച് പാഴ്സൽ എന്ന് പറയുന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ചരിത്രകാരൻ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി, അവർ പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനത്തിൽ നിന്ന് വേർപെട്ടവർ മാത്രമല്ല, അവർ പാപലോകത്തിൽ നിന്ന് വേർപെട്ടവർ മാത്രമല്ല, ക്രിസ്തീയ ഗോളത്തിൽ നിന്ന് പോലും പുറത്തേക്ക് വന്നവരാണ് ഈ സമൂഹം. അത് സത്യമാണ്. പാപത്തിൽ നിന്നും ലോകത്തിൽ നിന്നും വേർപെടുകയല്ലായിരുന്നു, അതിൽ നിന്ന് വേർപെടുക മാത്രമല്ലായിരുന്നു, ക്രിസ്തീയ ഗോളത്തിൽ നിന്ന് പോലും അവർ പുറത്തോട്ട് ഇറങ്ങി വന്നവരാണ്. അങ്ങനെ ഇറങ്ങി വന്ന ഒരു ചെറിയ സമൂഹമാണ് വാസ്തവത്തിൽ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് വ്യക്തമായി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എൻ്റെ വചനം കാത്തു. അതുപോലെ തന്നെ പ്രവചന പഠനങ്ങളിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഗ്രഗണ്യന്മാർ ഇവരായിരുന്നു. പ്രൊഫസി എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ചത് ഈ സമൂഹമാണ്. അത് വളരെ വ്യക്തമായിട്ട് അറിയാം. സ്കോഫിൽഡ് റഫറൻസ് ബൈബിളും ഒക്കെ ഞാനെടുത്ത് അതൊക്കെ നോട്ട് ചെയ്തുമൊക്കെ ഉണ്ടായി. അവരൊക്കെ സ്കോഫിൽഡ്, ലോകത്തിലെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട ബൈബിളാണ് സ്കോഫിൽഡ് റഫറൻസ്. അവരും സ്കോഫിൽഡ് റഫറൻസ് ബൈബിൾ എഴുതുവാൻ, പ്രൊഫസി പഠിക്കുവാനായിട്ട് സ്കോഫിൽഡും വന്നത് ബ്രദറുകാരുടെ മധ്യത്തിലായിരുന്നു. യെസ്, വളരെ വളരെ പ്രാധാന്യത അർഹിക്കുന്ന ഒരു സമൂഹമായി ഈ ബ്രദറൻ പ്രസ്ഥാനം മാറിയപ്പോൾ, നമ്മള് ഒരു കാര്യം നമുക്കറിയാം, വചനം കാക്കുകയും കർത്താവിൻ്റെ നാമത്തിന് പ്രാധാന്യത കൊടുക്കുകയും ചെയ്ത സമൂഹങ്ങളായി അവർ മാറി. സുവിശേഷം അറിയിപ്പാൻ ദൈവം അവർക്ക് വാതിൽ തുറന്നു കൊടുത്തു. ലോകത്തിലാകമാനം സുവിശേഷവുമായി കടന്നു പോകുവാൻ അവർക്കിടയായി. കർത്താവ് അവരോട് വാക്ക് പറഞ്ഞു, യാതൊരു കുറ്റം അവരോട് പറഞ്ഞെന്നില്ലെന്ന് മാത്രമല്ല, കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധേയമാണ്. 9 വാക്യം എന്ന് വയ്ക്കുക, ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് സംഗതി വരുത്തുവാനും സഹിഷ്ണതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുന്ന പരീക്ഷകാലത്തും ഞാനും നിന്നെ കാക്കും. ഭൂതലത്തിലെങ്ങും വരുന്ന പരീക്ഷകാലം, ആഗോളമായി വരുന്ന അന്തിക്രിസ്തുവിന്റെ ഭരണകാലം, അന്ന് കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ കാക്കും. ഐ വിൽ കീപ് യു ഫ്രം ദ ഹവർ ഓഫ് ട്രയൽ. ഇറ്റ് ഈസ് നോട്ട് ത്രൂ ദ ഹവർ ഓഫ് ട്രയൽ, ബട്ട് ഇറ്റ് ഈസ് ഫ്രം ദ ഹവർ ഓഫ് ട്രയൽ. അതിൽ കൂടെയല്ല, അതിൽ നിന്ന് ഞാൻ നിന്നെ സൂക്ഷിക്കും എന്ന് പറഞ്ഞാൽ കർത്താവ് മധ്യാകാശത്തിൽ വന്ന് അവരെടുത്തുകൊള്ളും എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഒരു കാര്യം കൂടി ഞാൻ അവിടെ ഓർപ്പിക്കട്ടെ, ആ 9 വാക്യത്തിന്റെ അവസാനം, അവർ നിന്റെ കാൽക്കൽ വന്ന്, അതായത് ഞങ്ങളാണ് യഹൂദർ, ഞങ്ങളാണ് ദൈവത്തിന്റെ ജനം എന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചെന്നറിയുവാനും സംഗതി വരുത്തും. ഇത് ആരാധനയല്ല, അംഗീകാരമാണ്. യഹൂദനെ ലോകം മുഴുവൻ നിന്ദിച്ച് തിരസ്കരിച്ചിട്ടിരിക്കുകയാണ്. ഇന്നും ലോകത്തിലുള്ള ഏറിയ പങ്കും അവർക്കെതിരാണ്. അവരോടുള്ള ബന്ധത്തിലും കർത്താവ് ഇത് തന്നെ പറയുന്നു. യെശയ്യാ പ്രവചനം അറുപതിൻ്റെ പതിനാലാമത്തെ വാക്യം, നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും, നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും. അവർ നിന്നെ യഹോവയുടെ നഗരമെന്നും ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ സിയോനെന്നും വിളിക്കും. നോക്കി, നിന്നെ നിന്ദിച്ചവർ നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും, നിന്നെ ക്ലേശിപ്പിച്ചവർ നിന്റെ അടുക്കൽ വന്ന് വണങ്ങും. യഹൂദൻ ദൈവത്തിന്റെ ജനമാണ്, അവനെ ക്ലേശിപ്പിച്ചവരും അവനെ നിന്ദിച്ചവരും അവന്റെ അടുക്കൽ വന്ന് വണങ്ങുന്ന ഒരു ദിവസം. യെശയ്യാവ് 45 45:14 45:14 യഹോ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മിസ്രയീമിന്റെ അധ്വാനബലവും കൂശിന്റെ വ്യാപാര ലാഭവും ദീർഘകായന്മാരും സഭയും നിന്റെ അടുക്കൽ കടന്നു വന്ന് നിനക്ക് കൈവശമാകും. അവർ നിന്റെ പിന്നാലെ നടക്കും, അവർ നിന്റെ പിന്നാലെ നടക്കും. 49:23 രാജാക്കന്മാർ നിന്റെ പെറ്റപ്പന്മാരും അവരുടെ രാജ്ഞികളും നിന്റെ പെറ്റപ്പന്മാരും ആയിരിക്കും. അവർ നിന്നെ സാഷ്ടാംഗം മുണങ്ങി നിന്റെ കാലിലെ പൊടി നക്കും. ഞാൻ യഹോവയെന്നും എനിക്കായി കാത്തിരിക്കുന്നു ലജ്ജിച്ചു പോകയില്ലെന്നും നീ അറിയും. ഇവിടെയെല്ലാം ഒരു സത്യമായിരിക്കും, ദൈവം യഹൂദനെ മാനിക്കുന്ന ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ലോകജാതികളൊക്കെ അവരെ വണങ്ങുന്ന ഒരു ദിവസം. ഞാൻ എൻ്റെ വാക്കൾ അവസാനിപ്പിക്കുന്ന ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ദൈവവചനത്തെ സൂക്ഷിക്കുകയും യേശുക്രിസ്തുവിന്റെ നാമത്തിന് പ്രാധാന്യത കൊടുക്കുകയും ചെയ്യുന്ന സമൂഹത്തെ കർത്താവ് പറഞ്ഞു, നിന്നെ ഇപ്പോൾ നിന്ദിക്കും, നിന്നെ ഇപ്പോൾ പരിഹസിക്കും, നിന്നെ കുറിച്ച് പലതും ഇന്ന് പറഞ്ഞു നിൽക്കും, എന്നാൽ ഒരിക്കൽ അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാൻ ഞാൻ നിൽക്കും. നമുക്ക് കർത്താവിനോട് വിശ്വസ്തത പാലിക്കുക, അവനോടും അവന്റെ വചനത്തോടും കുറുപുലർത്താം. ആ കാലയളവിൽ വചനത്തിലേക്കും കർത്താവിന്റെ നാമത്തിന്റെ പ്രാധാന്യത്തിലേക്കും അവർ മടങ്ങി വന്നപ്പോൾ അവർക്ക് വേണ്ടി കർത്താവ് വഴികൾ തുറന്നു കൊടുത്തു. ദൈവം നമ്മെ സഹായിക്കട്ടെ, നാമധേയ കൂട്ടങ്ങളായി നിൽക്കുന്നവരുടെ മധ്യത്തിൽ നിന്ന് വേർപെട്ടു വരുവാൻ ദൈവം എത്രയോ വ്യക്തികൾക്ക് വെളിച്ചം കൊടുത്ത് പ്രകാശം കൊടുത്തു. ദൈവം അത് മാനിക്കുന്നു, അറിയുന്നു, കാണുന്നു എന്നുള്ളത് ഓർത്ത് അവനെ മഹത്വപ്പെടുത്താം. ദൈവനാമം മഹത്വപ്പെട്ടെ. അടുത്ത ആഴ്ച ലവോദിക്യ സഭയുടെ ദൂത് കൂടെ പെട്ടെന്നെടുത്ത് പ്രവചനപരമായി ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം കർത്താവ് അനുവദിച്ചാൽ തുടരാം. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ കടന്നു വരികയാണ്.